ശലോമോന്റെ പരീക്ഷണങ്ങളാണ് സഭാപ്രസംഗിയുടെ പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം മുതൽ 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വരെ നാം കാണുന്നത്. ശലോമോന്റെ പരീക്ഷണങ്ങൾ. ഒന്നാമതായി, ശാസ്ത്രരംഗത്താണ് പരീക്ഷണം നടത്തുന്നത്. അവൻ പ്രകൃതി നിയമങ്ങളുടെ ഒരു പഠനം നടത്തുന്നു. ശലോമോൻ അത് ചെയ്തു എന്ന കാര്യം ശ്രദ്ധേയമാത്രേ. മനുഷ്യർ ഇന്നും ഈ പ്രകൃതി നിയമങ്ങൾ പഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിനുവേണ്ടി മനുഷ്യായുസ് തന്നെ ചിലവഴിക്കപ്പെടുന്നു. ഈ പ്രകൃതി നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പുസ്തകം വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. നാം സഭാപ്രസംഗിയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങളാണല്ലോ കഴിഞ്ഞ ദിവസം പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് 4 മുതലുള്ള വാക്യങ്ങളാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. ഞാൻ ഓർപ്പിച്ചല്ലോ, ഇവിടെ ശാസ്ത്രത്തെ പഠിക്കുന്നതാണ് നാം കാണുന്നത്. 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, ഭൂമിയോ എന്നേക്കും നിൽക്കുന്നു. മനുഷ്യൻ താൽക്കാലികനാണ്, ഭൂമിയോ എന്നേക്കും നിൽക്കുന്നു. അതിന് മനുഷ്യനില്ലാത്തതായ ഒരു സ്ഥിരതയുണ്ട് എന്നർത്ഥം. അതാണ് ഇവിടുത്തെ ചിന്ത. മനുഷ്യനില്ലാത്തതായ ഒരു സ്ഥിരതയുണ്ട്. ഇന്നത്തെ മനുഷ്യൻ പുരാതന മനുഷ്യനിൽ നിന്നും അല്പം വ്യത്യസ്തനാണ്. ചിലപ്പോൾ അവൻ ഭാവിയിലെ മനുഷ്യനിൽ നിന്നും വളരെയധികം വ്യത്യാസമുള്ളവനായിരിക്കും. എങ്കിലും മനുഷ്യൻ താൽക്കാലികനാണ്. മനുഷ്യൻ ഇവിടെ അല്പകാലം മാത്രം കഴിഞ്ഞുകൂടുന്നവനാണ്. ജനനത്തിൽ കൂടി മനുഷ്യജാതി തുടർന്നും നിലനിൽക്കുന്നു. നമ്മിൽ കൂടുതൽ പേരും 100 വർഷം മുൻപ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇനിയും 100 വർഷങ്ങൾക്ക് ശേഷവും നാം ഇവിടെ കാണുകയില്ല. നമ്മിൽ പലരും അധിക കാലം ഇവിടെ ഉണ്ടായിരിക്കുകയില്ല എന്നതാണ് വാസ്തവം. എന്നാൽ പിൻതലമുറകളിൽ കൂടി മനുഷ്യജാതി തുടർന്നുകൊണ്ടിരിക്കും. ശലോമോൻ ഇപ്രകാരം കണ്ടു: ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു. ഈ ലോകത്തിലെ ജീവിതവുമായുള്ള ബന്ധത്തിൽ മാത്രം ജീവിതത്തെ കാണുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് മനുഷ്യൻ എന്ന് കാണുവാൻ കഴിയും. ഞാനത് വീണ്ടും ഒന്നുകൂടെ പറയാം. ഈ ലോകത്തിലെ ജീവിതവുമായുള്ള ബന്ധത്തിൽ മാത്രം ജീവിതത്തെ കാണുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് മനുഷ്യൻ എന്ന് കാണുവാൻ കഴിയും. മനുഷ്യൻ ഇവിടെ വന്നിട്ട് 1000 വർഷങ്ങൾ മാത്രമേ ആയുള്ളൂ. ക്രിസ്തു ഭൂമിയിൽ ആയിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ചില മരങ്ങൾ ഇപ്പോഴുമുണ്ട്. എന്നാൽ കോടിക്കണക്കിന് വർഷം പഴക്കമുള്ള പാറകൾ ഭൂമിയിൽ ഉണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ഭൂമി ഉണ്ടായിട്ട് എത്ര വർഷമായി എന്ന് ആർക്കും തിട്ടമായി പറയുവാൻ കഴിയുകയില്ലെങ്കിലും ഒരു കാര്യം നമുക്കറിയാം: മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുൻപേ ഭൂമി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മിൽ അധികം പേരും ഇവിടെ നിന്ന് പോയാലും ഭൂമി ഇവിടെ ഉണ്ടായിരിക്കും. അതേ സുഹൃത്തെ, മനുഷ്യൻ താൽക്കാലികനാണ്. താൻ ചിന്തിക്കുന്നത് പോലെയുള്ള വ്യക്തിയല്ല മനുഷ്യൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇനിയും ഏതാനും ശ്രദ്ധേയമായ പ്രസ്താവനകൾ നാം കാണുന്നു. ശലോമോൻ പ്രകൃതി നിയമങ്ങളെക്കുറിച്ച് നടത്തിയ പഠനത്തിന്റെ നിഗമനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഫലം ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവയെക്കുറിച്ച് ശലോമോൻ വളരെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവ ഇക്കാലത്ത് അടിസ്ഥാനപരമായ കാര്യങ്ങളാകുന്നു എന്നത് ശ്രദ്ധേയമത്രേ. ഞാൻ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, ഉദിച്ച സ്ഥലത്തേക്ക് തന്നെ ബന്ധപ്പെട്ട് ചെല്ലുന്നു. കാറ്റ് തെക്കോട്ട് ചെന്ന് വടക്കോട്ട് ചുറ്റി വരുന്നു. അങ്ങനെ കാറ്റ് ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് പരിവർത്തനം ചെയ്യുന്നു. സകല നദികളും സമുദ്രത്തിലേക്ക് ഒഴുകി വീഴുന്നു, എന്നിട്ടും സമുദ്രം നിറയുന്നില്ല. നദികൾ ഒഴുകി വീഴുന്ന ഇടത്തേക്ക് പിന്നെയും പിന്നെയും ചെല്ലുന്നു. ശലോമോന്റെ കാലത്ത് തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു എന്നത് ശ്രദ്ധേയമായ വസ്തുതയാണ്. ഓർക്കണം, എത്ര നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ഈ മനസ്സിലാക്കൽ ഉണ്ടായിരുന്നത്. ഈ വാക്യത്തിൽ 3 ശ്രദ്ധേയമായ പ്രസ്താവനകളാണുള്ളത്. 1, സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു. പ്രകൃതിയിൽ ഇത് ദിനംതോറും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാവുന്ന കാര്യമാണിത്. നാം സാധാരണ പറയാറുണ്ടല്ലോ, സൂര്യൻ ഉദിച്ചുയർന്നു, അസ്തമിച്ച് താണുപോയി എന്ന്. ഭൂമിയുടെ കറക്കം നിമിത്തമാണ് ഇപ്രകാരം സംഭവിക്കുന്നത് നമുക്കറിയാമെങ്കിലും ഇപ്പോഴും നാം ഉപയോഗിക്കുന്ന പദപ്രയോഗം സൂര്യൻ ഉദിക്കുന്നു അല്ലെങ്കിൽ ഉയരുന്നു, സൂര്യൻ താണുപോയി അസ്തമിച്ചു എന്നാണ്. നാം സ്ഥിരമായതെന്ന് തോന്നുന്ന ഭൂമിയുടെ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് നോക്കുമ്പോൾ സൂര്യൻ ഉദിച്ചുയർന്നു വരുന്നതായും അത് അസ്തമിച്ച് താഴേക്ക് പോകുന്നതായും നമുക്ക് തോന്നുന്നു. എല്ലാ കാലത്തുമുള്ള മനുഷ്യൻ ഈ പദപ്രയോഗമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ക്രമമായ രീതിയിൽ സൂര്യൻ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് അത്ഭുതകരമായ കാര്യം. അത് ചില നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നു. രണ്ടാമത്തെ ശ്രദ്ധേയമായ പ്രസ്താവന, കാറ്റ് തെക്കോട്ട് ചെന്ന് വടക്കോട്ട് ചുറ്റി വരുന്നു. ചില പ്രത്യേക രീതി അനുസരിച്ചാണ് കാറ്റ് വീശുന്നത് എന്ന് നമുക്കിന്നറിയാം. ഇന്നത്തെ ആധുനിക ശാസ്ത്രീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാലും നാം ആഗ്രഹിക്കുന്നത് പോലെ ശരിയായി കാലാവസ്ഥ മുൻകൂട്ടി പ്രവചിക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല. ഞാൻ ആരെയും താഴ്ത്തിക്കെട്ടി പറയുകയല്ല, എന്നാൽ നമുക്ക് തന്നെ അറിയാമല്ലോ പലപ്പോഴും പ്രവചനം ശരിയാകാതെ പോകുന്നു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് ഇപ്രകാരമാണ്, കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു. അതായത് ചില നിയമങ്ങൾ അനുസരിച്ചാണ് വീശുന്നത് എന്നർത്ഥം. അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. കാറ്റ് എവിടെ നിന്നാണ് വരുന്നതെന്നോ എവിടേക്കാണ് പോകുന്നതെന്നോ നമുക്കറിയില്ല. കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു. അഥവാ ശലോമോന്റെ ഭാഷയിൽ പറഞ്ഞാൽ കാറ്റ് തെക്കോട്ട് ചെന്ന് വടക്കോട്ട് ചുറ്റി വരുന്നു. ഒരു സ്ഥലത്ത് കാറ്റ് തെക്കോട്ട് വീശുന്നു, മറ്റൊരു സ്ഥലത്ത് അത് വടക്കോട്ട് വീശുന്നു. ചില നിയമങ്ങൾ അനുസരിച്ചാണ് കാറ്റടിക്കുന്നത്. എങ്ങനെയാണ് ശലോമോൻ അതറിഞ്ഞത്? ഇന്നത്തെ ഉപകരണങ്ങളോ അറിവിന്റെ പശ്ചാത്തലമോ അന്ന് ശലോമോൻ ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തെ ശ്രദ്ധേയമായ പ്രസ്താവന, സകല നദികളും സമുദ്രത്തിലേക്ക് ഒഴുകി വീഴുന്നു, എന്നിട്ടും സമുദ്രം നിറയുന്നില്ല. ബാഷ്പീകരണത്തിന്റെ നിയമമാണ് ശലോമോൻ ഇവിടെ പറയുന്നത്. വെള്ളം ബാഷ്പമായി അന്തരീക്ഷത്തിൽ ഉയരുന്നതിനെക്കുറിച്ച്, തുടർന്ന് കാറ്റ് വന്ന് ആ മേഘത്തെ അകലെ കൊണ്ടുപോകുകയും വീണ്ടും മഴയായി ഭൂമിയിൽ പതിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ മുഴുവനും ഒരു പ്രത്യേക വ്യക്തമായ നിയമത്തിന് അനുസരിച്ചാണ് നടക്കുന്നത്. യാതൊന്നും തന്നെ നിയമവിരുദ്ധമായി സംഭവിക്കുന്നില്ല. ചിലപ്പോൾ നാം ചിന്തിക്കും ചില കാര്യങ്ങൾ യാതൊരു ക്രമീകരണവും ഇല്ലാതെ കുഴപ്പമായി സംഭവിക്കുന്നതാകുന്നു എന്ന്, എങ്ങനെയോ കുഴഞ്ഞു മറിഞ്ഞ് അങ്ങ് ഉണ്ടായി എന്ന്. എന്നാൽ അത് ശരിയല്ല. നാലാം വാക്യം കൂടി ഉൾപ്പെടുത്തിയാൽ പ്രകൃതി നിയമങ്ങളുടെ ശ്രദ്ധേയമായ പ്രസ്താവനകൾ, നാല് ശ്രദ്ധേയമായ പ്രസ്താവനകൾ നാം കാണുന്നു. അവ ബുദ്ധിക്ക് നിരക്കുന്നതും ഇന്ന് മനുഷ്യന്റെ അറിവിന് യോജിച്ചതുമായ പ്രസ്താവനകളാണ്. ക്രിസ്തുവിന് 1000 വർഷങ്ങൾ മുൻപുള്ള എഴുത്തുകളുമായി ഇതിനെ താരതമ്യപ്പെടുത്തി നോക്കുക. ദൈവവചനത്തിൽ താങ്കൾക്ക് കാണുവാൻ കഴിയുന്ന കൃത്യമായ കാര്യങ്ങൾക്ക് പകരം അന്ധവിശ്വാസങ്ങളും തെറ്റായ നിഗമനങ്ങളും അവയിൽ വളരെയേറെ കാണുവാൻ കഴിയും. 8 നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, 8 സകല കാര്യങ്ങളും ശ്രമാവഹങ്ങളാകുന്നു, മനുഷ്യൻ പറഞ്ഞാൽ തീരുകയില്ല, കണ്ടിട്ട് കണ്ണിന് തൃപ്തി വരുന്നില്ല, കേട്ടിട്ട് ചെവി നിറയുന്നതുമില്ല. മുമ്പ് കാലത്ത് ഇത് ശരിയായി തോന്നുമായിരുന്നില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ ഈ ടെലിവിഷന്റെ ആവിർഭാവത്തോടുകൂടെ ഇത് വ്യക്തമാണ്, കൃത്യമാണ്. ഓരോ ദിവസവും അനേകം മണിക്കൂറുകൾ ടെലിവിഷൻ കണ്ടുകൊണ്ടാണ് പല ആളുകളും മുൻപോട്ട് പോകുന്നത്. എന്താണ് കാരണം? അതെ, കണ്ടിട്ട് കണ്ണിന് തൃപ്തി വരുന്നില്ല, കേട്ടിട്ട് ചെവി നിറയുന്നതുമില്ല. അതാണ് കാരണം. നമ്മിൽ പലരും പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോകുന്നതിനും പുതിയ കാഴ്ചകൾ കാണുന്നതിനും ആഗ്രഹമുള്ളവരാണ്. ജീവിതത്തിൻ്റെ ആനന്ദത്തിലൊന്നാണിത്. നാം ജീവിക്കുന്ന ഈ മനോഹരമായ ദേശത്ത് സന്തോഷിക്കുവാൻ കഴിയുന്ന ഒന്നാണത്. വളരെ മനോഹരമായ ഒരു പ്രപഞ്ചത്തിലാണ് നാം ജീവിക്കുന്നത്. ഓരോ കാഴ്ചകളും വളരെയേറെ മനോഹരമായി നമുക്ക് അനുഭവപ്പെടുന്നു. മനുഷ്യന് ഈ പ്രപഞ്ചത്തിന്റെ പൂർണ്ണമായ വിവരങ്ങൾ കണ്ടെത്തി കഴിയില്ല. കൂടുതൽ കൂടുതൽ അറിയും തോറും കൂടുതൽ പഠിക്കേണ്ടതിന്റെ ആവശ്യകത മാത്രമാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ പഠിക്കും തോറും ഇനിയും എത്രമാത്രം പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് കാണുന്നു. ഈ ഭൗതിക പ്രപഞ്ചം കൊച്ചു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയതാണ്. എന്നിരുന്നാലും ദൈവത്തിന്റെ സൃഷ്ടിയിൽ നാം അറിയുന്നിടത്തോളം മനുഷ്യന് മാത്രമേ പ്രപഞ്ചത്തെക്കുറിച്ച് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഒരു നായ ചന്ദ്രനെ നോക്കി കുരയ്ക്കുമ്പോൾ ചന്ദ്രനിലേക്കുള്ള ദൂരം എത്രമാത്രമാണെന്ന് അതിനറിയാമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, നിങ്ങളും അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നെനിക്കറിയാം. ഒരു വിശാലമായ പ്രപഞ്ചത്തിലാണ് അവൻ ജീവിക്കുന്നത് എന്ന കാര്യം പോലും അത് മനസ്സിലാക്കുന്നില്ല എന്നത്ര ഞാൻ കരുതുന്നത്. ഒരു നായുടെ ലോകം വളരെ ചെറിയൊന്നാണ്. എന്നാൽ മനുഷ്യന്റെ കണ്ണുകളും ചെവികളും ഒരിക്കലും തൃപ്തി അടയുന്നില്ല. അവന് കൂടുതൽ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുവാനുള്ള ആഗ്രഹമാണുള്ളത്. ഞാൻ കണ്ടത് മതി, കേട്ടത് മതി എന്ന് പറയുന്ന മനുഷ്യർ ആരാണ്? ഒരുപക്ഷെ ഇന്ന് പറഞ്ഞേക്കാം, നാളെ പറയില്ല. പിന്നെയും കേൾക്കുവാനുള്ള താല്പര്യം, എത്ര കണ്ടാലും മതി വരില്ല, എത്ര കേട്ടാലും മതി വരില്ല, തൃപ്തി വരാത്തതായിട്ടുള്ള അനുഭവം. 9-ഉം 10-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതും ചെയ്തു കഴിഞ്ഞത് ചെയ്യുവാനുള്ളതും ആകുന്നു. സൂര്യന് കീഴിൽ പുതുതായി യാതൊന്നുമില്ല. ഇത് പുതിയത് എന്ന് പറയത്തക്കവണ്ണം വല്ലതുമുണ്ടോ? നമുക്ക് മുൻപേ പണ്ടത്തെ കാലത്ത് തന്നെ അതുണ്ടായിരുന്നു. പുതിയ ഉപകരണങ്ങൾ നാം ഉണ്ടാക്കുമ്പോൾ പുതിയൊരു കാര്യം നാം കണ്ടുപിടിച്ചു എന്നാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. ടെലിവിഷൻ പുതിയതാകുന്നു എന്ന് നിങ്ങൾ പറയും. പിന്നെ സൂര്യന് കീഴിൽ പുതിയതായി യാതൊന്നും ഇല്ലെന്ന് എങ്ങനെ പറയുവാൻ കഴിയും എന്നാണ് പലരും ചോദിക്കുന്നത്. സാഹചര്യങ്ങളും ഉപകരണങ്ങളും മാറ്റപ്പെട്ടു എന്ന് വരാം, എങ്കിലും മനുഷ്യന് മാറ്റമില്ല. മനുഷ്യന്റെ വിനോദ ഉപാധികൾ ഓരോന്ന് മാറി വരുന്നു എന്നു മാത്രം. മനുഷ്യന്റെ ചിന്താഗതിക്ക് മാറ്റമുണ്ടോ? രംഗം അവതരിപ്പിക്കുന്നതിൽ അല്പം മാറ്റം കാലാകാലങ്ങളിൽ ഉണ്ടാകുന്നു, അത്രയേ ഉള്ളൂ. അണുബോംബ് പുതിയതാകുന്നു എന്ന് പറയാറുണ്ട്. എന്നാൽ അണുവും ആറ്റം അത് വർഷങ്ങളായി ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ആറ്റം മനുഷ്യനേക്കാൾ പഴക്കമുള്ളതാണ്. എന്നാൽ ഇത്രയും കാലം അതിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് മനുഷ്യൻ അറിഞ്ഞിരുന്നില്ല എന്നു മാത്രം. ചെറിയ അണുവിനെ ഒരു കുഴപ്പം പിടിച്ച അയൽക്കാരനാക്കുവാൻ മാത്രമേ മനുഷ്യന് കഴിഞ്ഞുള്ളൂ. ഉറങ്ങിക്കിടക്കുന്ന നായുടെ ചെവിക്ക് പിടിച്ച് ആ പ്രവണതയാണ് ഇവിടെ കാണുന്നത്. കമ്പ്യൂട്ടർ പുതിയതല്ലേ എന്ന് പലരും ചോദിക്കും. വാസ്തവത്തിലല്ല. ദൈവം നമ്മെ കമ്പ്യൂട്ടർ തലച്ചോറും വൈദ്യുത നാഡീവ്യൂഹങ്ങളിലുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഉപകരണങ്ങൾ ഒന്നും തന്നെ വാസ്തവത്തിൽ പുതിയതായിട്ടുള്ളതല്ലെന്ന് മനുഷ്യൻ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ പുതുതായി ഒന്നുണ്ട്. അതെ, പുതു ജനനമാണത്. മനുഷ്യൻ പുതുതായി ജനിക്കുക. താങ്കൾ യേശു കർത്താവിനെ താങ്കളുടെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ താങ്കൾ അനുഭവിക്കുന്ന ആ അനുഭവം അത് പുതുതാണ്. അപ്പോൾ സംഭവിക്കുന്ന കാര്യം അത്രേ ഞാനിവിടെ ഉദ്ദേശിച്ചത്. വാസ്തവത്തിൽ ഇത് മാത്രമാണ് താങ്കൾക്ക് പുതുമയായി തോന്നുന്ന കാര്യം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, താങ്കൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വീണ്ടും ജനനം പ്രാപിച്ച് പുതിയ സൃഷ്ടിയായി തീർന്നിട്ടുണ്ടോ? യേശുവിന് മാത്രമേ താങ്കളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുള്ളൂ. താങ്കളുടെ പാപ ജീവിതത്തെ മാറ്റി ഒരു പുതിയ ജീവിതം നൽകുവാൻ കർത്താവിന് മാത്രമേ കഴിയൂ. താങ്കളുടെ നിരാശയെ മാറ്റി ഒരു പുതിയ പ്രത്യാശയും സന്തോഷവും അവൻ താങ്കൾക്ക് നൽകുവാൻ മതിയായവനാണ്. ഈ ലോകത്തിൽ പുതുതെന്ന് താങ്കൾ ചിന്തിക്കുന്നതെല്ലാം പഴയതാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ അധികം സമയമെടുക്കില്ല. താങ്കൾ പുതിയ വിനോദ ഉപാധികൾ കണ്ടുപിടിച്ചാലും താങ്കൾ പുതുതെന്ന് ചിന്തിച്ച് പലതിൻ്റെയും പിൻപെ പോയാലും അല്പം കഴിയുമ്പോൾ പണ്ടത്തെ വിരസത മാത്രം ബാക്കി നിൽക്കും. എന്നാൽ ആ പുതിയ ജനനം, കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള പുതുജനനം താങ്കളെ എല്ലാ വിധത്തിലും പുതുതാക്കി തീർക്കുന്നതാണ്. എന്തുകൊണ്ട് താങ്കൾ യേശുവിനെ താങ്കളുടെ രക്ഷകനായി ഹൃദയത്തിൽ അംഗീകരിക്കുകയില്ല? എന്തുകൊണ്ട് താങ്കൾ താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ആ പുതുമ അനുഭവിക്കില്ല? അതിനായി ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നതാണ് അനുഗ്രഹം. 11-ാം വാക്യം കൂടി നമുക്ക് നോക്കാം. 11-ാം വാക്യം, പുരാതന ജനത്തെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ, വരുവാനുള്ളവരെക്കുറിച്ച് പിന്നത്തേതിൽ വരുവാനുള്ളവർക്കും ഓർമ്മയുണ്ടാകയില്ല. ശാസ്ത്രത്തിന്റെ പഠനത്തിൽ കൂടി സംതൃപ്തി കണ്ടെത്തുവാൻ ശലോമോൻ ശ്രമിച്ചു. എന്നാൽ ഈ നിഗമനത്തിലാണ് അവൻ എത്തിച്ചേരേണ്ടതായി വന്നത്. പുരാതന ലോകത്തെക്കുറിച്ച് മനുഷ്യൻ ഓർക്കുന്നില്ല. മനുഷ്യൻ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായിരിക്കാൻ പരിശ്രമിക്കുന്നു. പൊതുജനമധ്യത്തിൽ തന്നെ തന്നെ ഉന്നതനാക്കി കാണിക്കുവാൻ അവൻ ലോകത്തിലുള്ള സകല മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. താൻ പ്രശസ്തിയുടെ ആ പടികൾ ചവിട്ടി ചവിട്ടി കയറുവാൻ വേണ്ടതൊക്കെ ചെയ്യുന്നു. സമ്പത്ത് വർദ്ധിപ്പിച്ച് സമൂഹത്തിൽ ഉന്നതനെന്ന് കാണിക്കുവാൻ തത്രപ്പെടുന്നു. എന്നാൽ അധികം താമസിക്കാതെ അവൻ രംഗത്തു നിന്ന് നീക്കപ്പെടുന്നു. അത് പിടിച്ചു നിർത്തുവാൻ ആരെക്കൊണ്ടും സാധിക്കില്ലല്ലോ. പുരാതന ജനത്തെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ. നിഷ്പക്ഷമായി ചിന്തിക്കൂ സുഹൃത്തെ, 50 വർഷങ്ങൾക്ക് മുൻപ് പ്രമുഖരായിരുന്ന കളിക്കാർ അവർ ആരൊക്കെയാകുന്നു എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് അവരുടെ പേരുകളൊക്കെ എഴുതി വരുന്നുണ്ട്. എന്നാൽ അന്ന് അവർ പ്രശസ്തിയിൽ അനുഭവിച്ചിരുന്നതായിട്ടുള്ള ആ അറിവ്, എല്ലാവരും അവരെക്കുറിച്ച് ഓർത്തിരുന്നത്, ഇന്ന് ആരും ഓർക്കുന്നില്ല. നമ്മുടെ ഓർമ്മ വളരെ ചുരുങ്ങിയതാണ്. വളരെ ഉന്നതരായി വിലസിയിരുന്ന പലരും, വളരെയധികം അറിയപ്പെട്ടിരുന്ന പലരും ഇന്ന് ആരാലും അറിയപ്പെടാത്തവരായി ഒരു മൂലയിൽ മാറ്റപ്പെട്ടിരിക്കുന്നു. ശലോമോൻ വലിയ പരീക്ഷണങ്ങൾ നടത്തുകയാണ്. ജീവിതത്തിന്റെ പരീക്ഷണശാലയിലാണ് അവൻ അവയെ പരിശോധിക്കുന്നത്. മനുഷ്യന് ലഭ്യമായതെല്ലാം അവൻ പരീക്ഷിച്ചു നോക്കുന്നു. ശലോമോന്റെ കാലത്ത് അവന്റെ പദവിയിൽ തനിക്കിഷ്ടമുള്ള ഏത് രംഗത്തും അവന് കടന്നു ചെല്ലുവാൻ കഴിയുമായിരുന്നു. ശലോമോൻ ചെയ്തത് ഇന്നും പലർക്കും കഴിയാത്ത കാര്യങ്ങളാണ്. ആദ്യമായി അവൻ പ്രകൃതി നിയമങ്ങൾ പഠിക്കുവാൻ സമയമെടുത്തു. എന്നാൽ പ്രകൃതിയിലും ശാസ്ത്രത്തിലും തനിക്ക് പുതിയ ജീവൻ നൽകത്തക്ക വിധം യാതൊന്നും പഠിക്കുവാനില്ല എന്ന് ശലോമോൻ കണ്ടെത്തി. ഇന്നും പരീക്ഷണം നടത്തുന്ന ഒരു വ്യക്തിക്ക്, ഈ തുറയിൽ പരീക്ഷണം നടത്തുന്ന ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞതായ ഉപസംഹാരത്തിൽ മാത്രമേ വന്നെത്തുവാൻ സാധിക്കൂ. അതെ, പുതുതായി ഒന്നുമില്ല, ഒക്കെ പഴയത് മാത്രമാണ്. എന്താണ് പുതുത്? പുതുതായി ഒന്നു മാത്രമേ ഉള്ളൂ. മനുഷ്യൻ ദൈവവുമായി ബന്ധപ്പെടുമ്പോൾ അത് ദൈനംദിനം പുതുമയുടെ അനുഭവമാണ്. പ്രകൃതിയിലെ പഠനത്തിൽ നിന്നും ശലോമോൻ മനസ്സിലാക്കിയത് തൻ്റെ ജീവിതത്തിൽ ഈ പഠനം നിലനിൽക്കുന്ന യാതൊന്നും കൊണ്ടുവരില്ല എന്നത്രേ. ദൈവവുമായിട്ടുള്ള ബന്ധം മാത്രമാണ് നിലനിൽക്കുന്ന അനുഭവം കൊണ്ടുവരുന്നത്. നാം നേരത്തെ ചിന്തിച്ചതുപോലെ പുതിയ ജനനം, പുതുതായി ആ അനുഭവത്തിലേക്ക് നാം കടന്നു വരുന്നില്ല എങ്കിൽ ജീവിതത്തെ ഒരിക്കലും ആസ്വദിക്കുവാൻ സാധിക്കില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ഈ ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ സാധിച്ചിട്ടുണ്ടോ? അതോ പല പല പരീക്ഷണങ്ങളിലൂടെ ജീവിതത്തെ ധന്യമാക്കുവാൻ ഏതൊരു മാർഗം അവലംബിക്കണമെന്ന് ചിന്തിച്ച് മുൻപോട്ടു പോകുന്നതായ ആ അനുഭവമാണോ? ദൈവവചനം വളരെ വ്യക്തമായി പരീക്ഷണങ്ങൾ നടത്തിയ ഒരു വ്യക്തിയുടെ അനുഭവത്തിൽ നിന്നും നമ്മെ അറിയിക്കുന്നത് ഈ പറയുന്ന യാതൊന്നിനും നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുവാൻ സാധിക്കില്ല, നമ്മുടെ ജീവിതത്തെ സംതൃപ്തമാക്കുവാൻ കഴിയില്ല. ശലോമോനേക്കാൾ അധികം ഈ രംഗങ്ങളിൽ പരീക്ഷണം നടത്തുവാൻ ആർക്കാണ് സാധിക്കുന്നത്? അവൻ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അവന് ജ്ഞാനമുണ്ടായിരുന്നു, അവന് അധികാരമുണ്ടായിരുന്നു, അവന് സാധ്യതകളുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നും താൻ പഠിച്ചത് സകലവും മായ, മായ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവവുമായി ബന്ധപ്പെട്ട ഒരു ദൈവവൈതലിന് പറയുവാൻ സാധിക്കുന്നത് ജീവിതം അർത്ഥവത്താണ്, ജീവിതത്തിന് വിലയുണ്ട്, ജീവിതത്തിന് അർത്ഥമുണ്ട്. ഇവിടെ വെറുതെ വന്ന് ഒരു മൃഗത്തെപ്പോലെ, ഒരു പറവയെപ്പോലെ ജീവിച്ച് മരിച്ചു പോകുന്നതല്ല ജീവിതം. ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ഈ ജീവിതം അർത്ഥവത്താക്കുന്നുവെങ്കിൽ മാത്രമേ വരുവാനുള്ള ജീവിതം ആസ്വദിക്കുവാൻ സാധിക്കൂ. ഈ ജീവിതം ആസ്വദിക്കുവാനുള്ളതാണ്. ഈ ജീവിതം ആസ്വദിക്കുവാനുള്ള ഒരേ ഒരു മാർഗം സൃഷ്ടാവായ ദൈവവുമായി ബന്ധപ്പെടുന്നതാണ്. അതെ, ദൈവവചനം ആ കാര്യം വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നു. സൃഷ്ടാവായ ദൈവവുമായി ബന്ധപ്പെടുന്നില്ല എങ്കിൽ ജീവിതം അരക്ഷിതാവസ്ഥയിലായിരിക്കും. സുരക്ഷിതത്വം സൃഷ്ടാവായ ദൈവത്തിൽ ആശ്രയിക്കുന്നതു മാത്രമാണ്. അതിനായി താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമോ? ദൈവവചനപ്രകാരം ജീവിക്കുവാൻ താങ്കൾ സമർപ്പിക്കുമോ?